പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ചരിത്രപുരുഷനായ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ തവണ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെയും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയും കടന്ന് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാധാരണ ചിത്രകാരന്മാർ സുവിശേഷകനായ യോഹന്നാനെ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കഴുകൻ്റെ പടമാണ്. ഉയരത്തിൽ പറക്കുകയും ആഴത്തിൽ കാണുകയും ചെയ്യുന്ന പക്ഷിയായിട്ടാണ് കഴുകൻ കരുതപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പറന്നുയരുകയും അവിടുത്തെ സത്യത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ആഴത്തിൽ കാണുകയും ചെയ്യുന്ന വ്യക്തിയായി യോഹന്നാനെ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ കഴുകൻ്റെ ചിത്രം ഉപയോഗിക്കുന്നത്. യോഹന്നാൻ്റെയും പൗലോസിൻ്റെയും ചിത്രീകരണത്തിലൂടെ കടന്നു വന്ന ഈ വലിയ ഔന്നത്യമേറിയ ആഴമേറിയ ദൈവശാസ്ത്രപരമായ സത്യങ്ങളെ വളരെ ലളിതമായ രീതിയിലാണ് മറ്റ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ ദൈവശാസ്ത്രത്തിൻ്റെ കൊടുമുടികളിൽ നിന്ന് സാധാരണക്കാരൻ്റെ താഴേക്ക് ഇറങ്ങി വന്ന് താഴ്വരയിൽ സാധാരണ മനുഷ്യരോട് സംവദിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം കാണാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ ലൂക്കായും വിശുദ്ധ മത്തായിയും കഥാരൂപത്തിൽ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ലൂക്കാസ് വിശേഷകൻ കഥ പറയുന്നതിൽ വലിയ വിദഗ്ധനാണ് വിശുദ്ധ ലൂക്ക. നമുക്കറിയാം, നമ്മൾ പരിചയമുള്ള സുവിശേഷങ്ങളിലെ അനേകം കഥകൾ ലൂക്കായുടെ തൂലികയിൽ നിന്ന് വന്നതാണ്. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥകൾ, കഥകളെന്ന് പറയുമ്പോൾ ചരിത്ര സത്യമല്ല എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ കഥാരൂപത്തിലുള്ള അവതരണം, അത് മംഗളവാർത്തയെക്കുറിച്ചാവട്ടെ, ബദ്രഹത്തേക്കുള്ള യാത്രയെക്കുറിച്ചാവട്ടെ, രാത്രിയിലെ ജനനത്തെക്കുറിച്ചാവട്ടെ, ഇടയന്മാരുടെ സന്ദർശനവും മാലാഖമാരുടെ സന്ദേശവുമെല്ലാം അവതരിപ്പിക്കുന്നത് ലൂക്ക മാത്രമാണ്. അതുപോലെ അനേകം മനോഹരമായ കഥകൾ, വീട് വിട്ടിറങ്ങിപ്പോയ മകനു വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന, വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പിതാവിൻ്റെ കഥ പറയുന്നത് ലൂക്കാസ് വിശേഷകനാണ്. കവർച്ചക്കാരിടയിൽ അകപ്പെട്ട് വഴിയിൽ മുറിവേറ്റ് കിടന്നവനെ എടുത്തു സത്രത്തിൽ കൊണ്ടുവരുന്ന സമറിയാക്കാരൻ്റെ കഥ പറഞ്ഞതും ലൂക്ക തന്നെയാണ്. അതുപോലെ അനന്യമായ വിശ്വസാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള അനേകം കഥകളുടെ കർത്താവ് ലൂക്കായാണ്. ആ ലൂക്കാസ് വിശേഷകൻ യേശുവിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. യേശുവിനെക്കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ യോഹന്നാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, വിശുദ്ധ പൗലോസ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്ക ചെയ്യുന്നത്. ലൂക്ക ദൈവശാസ്ത്രം കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. നറേറ്റീവ് തിയോളജി എന്നൊക്കെ പറയും, അവതരണം വിവരണത്തിലൂടെയാണ്. ദൈവശാസ്ത്രപരമായ താത്വികമായ വിശകലനങ്ങളെക്കാൾ കൂടുതൽ കഥാരൂപത്തിലുള്ള അവതരണത്തിലൂടെ ആഴമേറിയ സത്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്ക ചെയ്യുന്നത്. ലൂക്കാ സുവിശേഷം ആരംഭിക്കുന്നത് രണ്ട് കുടുംബങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. വൃദ്ധ ദമ്പതികളായ സഖറിയായുടെയും എലിസബത്തിൻ്റെയും വിവാഹ വാഗ്ദാനം നൽകിയിരിക്കുന്ന യുവതിയായ മറിയത്തിൻ്റെയും പ്രതിശ്രുത വരനായ ജോസഫിൻ്റെയും കഥ. രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ആരംഭമായിട്ട് വരുന്നത്. ആ കുടുംബകഥകൾ രണ്ട് വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. നമുക്കറിയാം, രക്ഷകനായ യേശുവിനെയും ആ യേശുവിന് വഴിയൊരുക്കാൻ വന്ന മുന്നോടിയായ യോഹന്നാനെയും കേന്ദ്രീകരിച്ചാണ് ഈ കഥകൾ മുന്നേറുന്നത്. സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും: ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നു പേരായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. ഒരു കഥ അവതരിപ്പിക്കുകയാണ്. കാലം ഹെറോദേസ് രാജാവിൻ്റെ കാലം, അത് ഹെറോദേസ് മഹാരാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. BC 37 മുതൽ BC 4 വരെ പലസ്തീന ഭരിച്ച ഹെറോദേസ്. ആ ഹെറോദേസിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ജനിക്കാൻ പോകുന്നൊരു ശിശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ആദ്യമേ ലൂക്ക എടുത്തു പറയുന്നത്. സഖറിയായെക്കുറിച്ച് പറയും, സഖറിയ പുരോഹിതനായിരുന്നു, സഖറിയ വൃദ്ധനായിരുന്നു, സഖറിയായുടെ ഭാര്യ വന്ധ്യയായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. മനോഹരമായൊരു ചിത്രം, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന വാർദ്ധക്യത്തിലെത്തിയ രണ്ട് ദമ്പതികളുടെ ചിത്രമാണ്. അവർക്ക് ഒരു കുറവേയുള്ളൂ, കുഞ്ഞുങ്ങളില്ല എന്നത്. ദൈവത്തിന് പ്രീതികരമായ നീതിപൂർണമായ ജീവിതം നയിക്കുന്ന ഈ വൃദ്ധ ദമ്പതികൾ വന്ധ്യരായവർ, അവർക്ക് മക്കളില്ല. ഈ അനവധ്യ ദുഃഖം പേറിക്കഴിയുന്ന ആ പാവപ്പെട്ട ദമ്പതികളുടെ ചിത്രവും കൊണ്ടാണ് ലൂക്ക തൻ്റെ ചിത്രം ആരംഭിക്കുന്നത്. സഖറിയ ബലിയർപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ദർശനമുണ്ടായെന്നും ദൈവത്തിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജനിക്കാൻ പോകുന്നൊരു ശിശുവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും നമ്മൾ തുടർന്ന് വായിക്കും. ആ ശിശു എപ്രകാരമുള്ളതായിരിക്കണം, അവൻ എന്തായിരിക്കും അവൻ്റെ സ്വഭാവം, 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. സഖറിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാനെന്നു പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ്റെ ജനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന് സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാരാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് മനോഹരമായ ചിത്രം ദൈവത്തിന് ദൂതൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവൻ ദൈവത്തിന് മുമ്പിൽ വലിയവനായിരിക്കും. അവരുടെ ജനനത്തിൽ അനേകം പേര് സന്തോഷിക്കും. എന്താണവൻ ചെയ്യുന്നത്? കർത്താവിൻ്റെ മുമ്പേ പോകും, വഴിയൊരുക്കാൻ പോവുകയാണ്. ഏലിയായുടെ ചൈതന്യത്തോടെ, ഓ, മടങ്ങി വരുന്ന ഏലിയായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ നേരത്തെ പഠന വിഷയമാക്കിയതാണ്. ഏലിയ മടങ്ങി വരുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പുരോഹിതനായ സഖറിയായോട് പറയുകയാണ്, നിനക്ക് ജനിക്കാൻ പോകുന്ന മകൻ ഏലിയായുടെ ചൈതന്യത്തോടെ കർത്താവിന് മുമ്പേ പോകും. ഇങ്ങനൊരു മുന്നോടിയെക്കുറിച്ചുള്ള വിവരണമാണ് കൊടുക്കുക. സഖറിയായുടെ പ്രതികരണം നമുക്കറിയാം. അദ്ദേഹം സംശയിക്കുന്നു, വിശ്വസിക്കാൻ മടിക്കുന്നു, അടയാളം ലഭിക്കുന്നു, നീ മൂകനായിരിക്കും. ഏതായാലും സഖറിയ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സഖറിയ സംശയിച്ചാലും ചോദ്യം ചെയ്താലും ദൈവത്തിൻ്റെ വചനം പൂർത്തിയാവുക തന്നെ ചെയ്യും. സഖറിയായുടെ ഭാര്യ ഗർഭിണിയായി. 24 വാക്യത്തിൽ, താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തിരിക്കുന്നു. മുന്നോടിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിട്ട് ലൂക്കാ സുവിശേഷകൻ അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇവിടെ പറയുന്നത്. 6 മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതനാണ്, സന്ദേശവാഹകൻ ഗബ്രിയേലാണ് സഖറിയാൻ്റെ അടുക്കിലേക്ക് വന്നത്. മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നതും ആ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ. രണ്ടുപേരും തമ്മിൽ സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട്. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരാണ് സഖറിയായും അതുപോലെ തന്നെ മറിയവും. പക്ഷേ സഖറിയ വൃദ്ധനാണ്, പുരോഹിതനാണ്. ഇവിടെ മറിയം യുവതിയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇസ്രായേൽക്കാരിടയിൽ അന്നത്തെ കാലത്ത് വിവാഹ നിശ്ചയം നടക്കുന്നത് 12-നും 14-നും വയസ്സ് മധ്യയാണ്. ഇവിടെ ഏറ്റവും കൂടിയത് 14 വയസ്സ് പ്രായമുണ്ടാകും ഈ പെൺകുട്ടിക്ക്. അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്. ജോസഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. സഖറിയായ്ക്ക് ദർശനമുണ്ടാകുന്നത് ജെറൂസലം ദേവാലയത്തിൽ വെച്ചാണ്. ഇവിടെ ദൂതൻ അയക്കപ്പെടുന്നത് അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിലേക്ക്, ഗലീലയിൽ നസറത്ത് എന്ന ഗ്രാമത്തിലേക്കാണ് അയക്കപ്പെടുക. ബൈബിളിൽ ഒരിടത്തും പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പേരു പറയാത്ത ഒരു കുഗ്രാമമാണ് നസറത്ത്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേകത അവകാശപ്പെടാനുള്ളതല്ല ഈ ദാവീദിൻ്റെ വംശത്തിൽ പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയം, ഒരു സാധാരണ കന്യക. അവളുടെ അടുക്കിലേക്കാണ് ദൂതൻ വരുന്നത്. ഇനി ദൂതൻ എന്താണ് പറയുന്നത്? അതാണെന്ന് പ്രത്യേക ശ്രദ്ധേയമായി കാണുക. വലിയ ദൈവശാസ്ത്ര വിഷയങ്ങൾ, ആഴമേറിയ സത്യങ്ങൾ വളരെ ലളിതമായി ലൂക്ക മാലാഖയുടെ അഥവാ ദൈവദൂതൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അഭിസംബോധന തന്നെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് നീ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതയാണ് നീ. ദൈവകൃപ നിറഞ്ഞവൾ എന്നതിനേക്കാൾ കൂടുതൽ വിവർത്തനം അക്ഷരാർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹയായവൾ എന്നാണ് അർത്ഥം. ഹൈലി ഫേവേർഡ് വൺ, കൈരെ കെ കരിത്തോമെനെ എന്നാണ് ഗ്രീക്കിൽ പറയുക. ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായവളെ സന്തോഷിച്ചാലും, സ്വസ്തി എന്ന ഗ്രീക്ക് എന്ന വിവർത്തനം ചെയ്യുന്നത് ഖൈരെ എന്ന ഗ്രീക്ക് പദമാണ്. സ്വസ്തി അർത്ഥം സന്തോഷിക്കുക. എന്താണ് സന്തോഷിക്കാൻ കാരണം? നീ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ദൈവം നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോകുന്നു. ഇതാണ് ചുരുക്കം. ഇതിനെക്കുറിച്ച് മേരി അഥവാ മറിയം അത്ഭുതസ്തബ്ധയാകുന്നു. സംശയമല്ല, ആശ്ചര്യമാണ്. ഈ പാവപ്പെട്ട എന്നെ എന്താണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം? വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ്റെ മറുപടിയിലാണ് നമുക്ക് ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ ലഭിക്കുക. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. വളരെയേറെ കാര്യങ്ങൾ ദൂതൻ രണ്ടു വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നു, അഥവാ മറിയത്തെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു പുത്രൻ്റെ അമ്മയാവാൻ. ആരാണ് ഈ പുത്രൻ? നീ ആ പുത്രന് യേശു എന്ന് പേര് കൊടുക്കണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യാഹ്വേ ഷുവ എന്ന രണ്ട് വാക്കുകൾ, കർത്താവാണ് രക്ഷ, കർത്താവാണ് രക്ഷകൻ എന്ന വാക്കുകൾ ലോപിച്ച് യഹോഷുവയായി, അത് ജഷുവയായി, അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ജീസസ് എന്നും മലയാളത്തിലേക്ക് യേശു എന്നും വിവർത്തനം ചെയ്യുന്നു. ജഷുവ, ജോഷുവ, ഹോഷയ എല്ലാം ഒരേ പേരിൻ്റെ വിവിധ രൂപങ്ങളാണ്. മറിയം യേശുവിനെ വിളിക്കുക യേശുവെന്നോ ഈശോ എന്നോ അല്ല, ജഷുവ എന്നായിരുന്നു. അവൻ ജഷുവ എന്ന് വിളിക്കപ്പെടും. യേശു എന്നവന് പേരിടണം. പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷ നൽകുന്നു, രക്ഷകൻ എന്നായിരിക്കും അവൻ്റെ പേര്. ഇപ്പോഴേ വലിയ ഒരു വെളിപ്പെടുത്തലാണ് ആദ്യമേ കിട്ടുക. നിനക്ക് ജനിക്കാൻ പോകുന്ന ശിശു അവൻ രക്ഷകനായിരിക്കും. എന്തു രക്ഷ, എപ്രകാരമാണ് രക്ഷ, എവിടെ നിന്ന് രക്ഷ, അതൊക്കെ പിന്നീട് സാവകാശം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവൻ വലിയവനായിരിക്കും. യാതൊരു റെഫറൻസും ഇല്ലാതെ, മറ്റൊന്നുമായി ബന്ധപ്പെടുത്താതെ വലിയവൻ എന്ന് വിശേഷണം കൂടാതെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ തന്നെ ഒരു വിശേഷണമായിത്തീരുന്നു. യോഹന്നാനെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ്. ഇവിടെ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്, അവൻ വലിയവനായിരിക്കും. ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്ന പദമാണ് വലിയവൻ. ഒരുവൻ മാത്രമേ വലിയവനുള്ളൂ, ദൈവമാണ്. അപ്പോൾ ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൂതൻ. മൂന്നാമത്തേത്, അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. അത്യുന്നതൻ ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രൻ എന്നായിരിക്കും വിളിക്കപ്പെടുക. വിളിക്കപ്പെടുന്നത് പേര് അസ്തിത്വത്തിൻ്റെ വിശദീകരണമാണ്, വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് പേര്. അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായിരിക്കും. ഇപ്പോഴ് വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞത് ഇവിടെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുകയാണ്. അവൻ അത്യുന്നതൻ്റെ പുത്രനായിരിക്കും, ദൈവത്തിൻ്റെ പുത്രൻ. ആ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പുത്രനായിട്ടാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ ദാവീദിൻ്റെ പുത്രനായി ജനിക്കാൻ പോകുന്നു. നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങളുടെ പ്രതീക്ഷകളെക്കുറിച്ച് ദീർഘമായി നമ്മളത് കണ്ടതാണ്. വരാൻ പോകുന്ന രക്ഷകൻ ആരായിരിക്കുമെന്ന ചിന്ത അനേകം പ്രവചനങ്ങളിലേക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിക്കുകയും ആ പ്രവചനങ്ങളിലൂടെ അനേക ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിലൊന്നാണ് ദാവീദിൻ്റെ പുത്രൻ. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ ദാവീദിനോട് നാഥാൻ പറഞ്ഞ പ്രവചനം ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായിരിക്കും. ആ രക്ഷകനാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായി ജനിക്കാൻ പോകുന്നു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദാവീദിൻ്റെ സിംഹാസനം, രാജത്വം സ്വീകരിക്കാൻ പോകുന്ന പുത്രനാണിത്. അവൻ്റെ ഭരണത്തിന് ഒരിക്കലും അറുതിയുണ്ടാവുകയില്ല എന്നും നിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഒരാൾ ഇരിക്കുമെന്നൊക്കെ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറഞ്ഞത് ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും, രാജാവായിരിക്കും. ഇനി അവൻ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. ജനിക്കാൻ പോകുന്ന ശിശു രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് ഒരിക്കലും അറുതിയുണ്ടാവുകയുമില്ല. പുഴ വളരെ ആഴമേറിയ സത്യങ്ങൾ, ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷകൻ, രാജാവ്, അനശ്വരമായ അറുതിയില്ലാത്ത രാജ്യത്തിൻ്റെ സ്ഥാപകൻ, ഭരണകർത്താവ്, ഇതൊക്കെയാണ് ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ വിശേഷണങ്ങൾ. ഇത് കേട്ടപ്പോഴും മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, എന്താണ് എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഒരു സാധാരണ ജനനമാണോ മറ്റെന്തെങ്കിലുമാണോ, എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ചുറ്റുപാടിൽ, ഇന്നത്തെ ചുറ്റുപാടിൽ എന്ത് ചെയ്യണം. സഖറിയായുടെ ചോദ്യം വ്യത്യസ്തമായിരുന്നു. ഞാനിതെങ്ങനെ അറിയും എന്ന് സഖറിയ ചോദിക്കുമ്പോൾ അടയാളമാണ് ആവശ്യപ്പെടുന്നത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഞാനെന്തു ചെയ്യണം. അതിന് ദൂതൻ കൊടുക്കുന്ന മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നിനക്ക് ശിശു ജനിക്കാൻ പോകുന്നത് സ്വാഭാവികമായ ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നായിരിക്കുകയില്ല, നിനക്ക് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷനായ ജോസഫിൽ നിന്നായിരിക്കുകയില്ല നിനക്കൊരു ശിശു ജനിക്കാൻ പോകുന്നത്. നിനക്ക് ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി സംഭവിക്കുന്നതാവും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇതൊരു ലൈംഗികമായ ഇടപെടലല്ല എന്ന് ഓർക്കുക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആഴത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം റൂഹ, കാറ്റ് എന്നൊക്കെ പറയും. ആഴത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുകയും ആ ചലനത്തിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്ന വാക്കുകൾ. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആവാസം, പ്രത്യേകമായ പ്രവർത്തനം ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു സൃഷ്ടിക്ക് തുല്യമാണ്. ലൈംഗികമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ശിശുവിനെക്കുറിച്ചല്ല ഇവിടെ പറയുക. ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജന്മം നൽകുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ട് നടക്കുന്ന മനുഷ്യ അവതാരത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ശിശു ആരാണ്? മറിയത്തിൽ നിന്ന് ജനിക്കുന്നവനാണ്, കന്യകയായ മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. അവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധൻ വീണ്ടും ദൈവത്തിൻ്റെ പര്യായമാണ്. അത്യുന്നതൻ എന്ന് പറഞ്ഞതുപോലെ, വലിയവൻ എന്ന് പറഞ്ഞതുപോലെ, പരിശുദ്ധനും ദൈവത്തിൻ്റെ പര്യായം തന്നെ. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ വിശദീകരിക്കുകയാണ്. അവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. മറിയത്തിന് നൽകുന്ന ഈ മംഗലവാർത്തയിലൂടെ, അറിയിപ്പിലൂടെ സുവിശേഷകൻ എടുത്തു കാണിക്കുന്നത് ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വമാണ്. ആരാണ് ഈ ശിശു? ആരാണ് യേശു? ആ ആഴമേറിയ സത്യം ദൈവത്തിൻ്റെ ദൂതനിലൂടെ ഇവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ഒരു വെളിപ്പെടുത്തലിൻ്റെ ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവിക ദൂതൻ മറിയത്തോട് പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മോട് പറയുകയാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, ആരാണ് ഈ യേശു, ആരാണ് ഈ ജനിക്കാൻ പോകുന്ന ശിശു. അവൻ രക്ഷകനായിരിക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ രാജാവായിരിക്കും, അവനിലൂടെ സകല ജനതകൾക്കും രക്ഷ ലഭിക്കും. അവൻ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ജനിക്കുന്നത്, ശാരീരികമായൊരു ജനനമല്ല, കന്യകയിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ഇത്രയുമാണ് മംഗളവാർത്തയിൽ നമുക്ക് ലഭിക്കാവുന്ന ഉൾക്കാഴ്ച. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അങ്ങയുടെ പുത്രൻ മനുഷ്യനായി അവതരിക്കാനോട് തിരുമനസ്സായി. എല്ലാവർക്കും രക്ഷ നൽകുന്ന, എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന ആ രക്ഷകനെ അടുത്തറിയാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവനിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയത്തെ അവിടെ നിറ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആ രക്ഷകനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.